വിശ്വസ്തന്മാരെ കാക്കുന്ന യഹോവയുടെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനിയരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ദ ലോർഡ് ഹു ലുക്ക് ദറ്റ് എ ഫെയ്ത്ത്ഫുൾ മാൻ, വിശ്വസ്തനെ നോക്കുന്ന ദൈവം. അമേരിക്കയുടെ കായിക ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ പ്രതിഭകളിൽ ഒരുവനാണ് ജെസി ഓവൻസ്. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം അറിയുന്നത് നല്ലതാണ്. കഠിനാധ്വാനവും എല്ലാറ്റിലും ഉപരി സ്വഭാവശുദ്ധിയും ദൈവത്തോടുള്ള വിശ്വസ്തതയും വിശ്വാസവും ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് ആവശ്യമാണ്. വളരെ ദരിദ്രമായ ഒരു നീഗ്രോ കുടുംബത്തിലെ അംഗമായിരുന്നു ജെസി. ചെറുപ്പത്തിൽ തന്നെ കഷ്ടതയുടെ കടുത്ത പാഠങ്ങൾ പഠിച്ചാണ് അദ്ദേഹം വളർന്നു വന്നത്. എങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ആത്മീയമായി സമ്പന്നമായിരിക്കാൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. എന്നും ആ മാതാവ് കുഞ്ഞുങ്ങളെ നോക്കി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉയർത്തുമെന്ന് പറയുമായിരുന്നു. ഒരു ദിവസം ജെസിയുടെ സ്കൂളിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക അതിഥി എത്തിയിരുന്നു. ആ അതിഥി ആ കാലത്തെ ഒരു പ്രധാന ഓട്ടക്കാരനായിരുന്നു. തൻ്റെ മുമ്പിലുള്ള കുട്ടികളെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആരാകുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ അതുല്യ സൃഷ്ടികളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമാണ്. ശരിയായ വിശ്വാസവും ലക്ഷ്യബോധവും അധ്വാനിക്കുവാനുള്ള മനസ്സും സൽസ്വഭാവവും നിങ്ങളിലുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉയർച്ചയിലെത്തും, എത്തിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത്രയും പറഞ്ഞ് പുറത്തിറങ്ങിയ അതിഥിയെ ഓടിച്ചെന്ന് ജെസി വിളിച്ചു, സാർ ഒന്ന് നിൽക്കണം. ജെസി അദ്ദേഹത്തിൻ്റെ കൈയായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാർ ഞാൻ ജീവിതത്തിൽ ഉയരും, ഞാൻ അധ്വാനിക്കും, ഞാൻ ജീവിതത്തിൽ വളരും. വലിയവനാകും എന്നുള്ള ആ കുഞ്ഞിൻ്റെ സന്തുഷ്ടമായ മനസ്സ് കണ്ട ആ അതിഥി ഈ ബാലനെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയച്ചു. അവൻ്റെ ആഗ്രഹവും അവൻ്റെ അധ്വാനവും ഉയരണമെന്നുള്ള ആഗ്രഹവും നോക്കിക്കണ്ട ദൈവം അവനെ മാനിച്ചു. ജെസി ഓവൻസ് 1936 ബഹ്റിൻ ഒളിമ്പിക്സിൽ 4 സ്വർണ മെഡൽ കരസ്ഥമാക്കിയ വ്യക്തിയായി മാറുവാൻ ദൈവം സഹായിച്ചു. ലോകം ഇന്നും ഓർക്കുന്ന, ലോകം ഇന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ദൃഢനിശ്ചയവും മൂലമാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അധ്വാനിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, നല്ല വഴിയിൽ ജീവിച്ചാൽ, ദൈവത്തോട് ചേർന്ന് നടന്നാൽ, ഞാൻ വലിയവനാകുമെന്ന് നീ പറഞ്ഞാൽ, നീ പറയുന്നത് തന്നെ, നീ ആഗ്രഹിക്കുന്നത് തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ഒരു നേതാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വായനാ ഭാഗത്ത് വായിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഗിദെയോൻ. ഗോതമ്പ് മെതിക്കുന്ന ഒരു കൃഷിക്കാരനായി മുന്തിരിച്ചക്കിനരികെയാണ് ആദ്യം നാം ഇവനെ കാണുന്നത്. തൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തയുള്ളവനാകിയാൽ മിദ്യാന്യ സൈന്യം തൻ്റെ അധ്വാന ഫലം തട്ടിയെടുക്കാതെ ഇരിപ്പാനാണ് സ്ഥാനം മാറ്റി അന്ന് അവൻ മെതിച്ചത്. പലരും ശത്രുവിനെ ഭയന്ന് ഗുഹകളിൽ കഴിയുമ്പോൾ ഈ അധ്വാനശീലന്റെ പ്രവൃത്തിയും തൻ്റെ കുടുംബത്തിന് തൻ്റെ അധ്വാന ഫലം ലഭിക്കണമെന്നുള്ള ആഗ്രഹവും കുടുംബത്തെ സംരക്ഷിപ്പാനുള്ള അവൻ്റെ വാഞ്ചയും യഹോവ കണ്ടിരുന്നു. അവൻ്റെ അധ്വാനം നോക്കിക്കണ്ട് അവൻ്റെ സമീപത്ത് തന്നെ ഇരുന്ന ഒരു ദൂതൻ അവനെ വിളിച്ചു പരാക്രമശാലിയെന്ന്. അപ്പോഴാണ് അവൻ ദൂതനെ കാണുന്നത്. ബാലിനെ സേവിച്ചവനെ കണ്ടെത്തി യഹോവ ഒരു നിയോഗം ഏൽപ്പിച്ചത് എന്തുകൊണ്ടെന്ന് പലർക്കും സംശയം തോന്നാം. സംശയിക്കേണ്ട, ദൈവം നോക്കിയത് ഒരു വിശ്വസ്തനെയാണ്. തൻ്റെ ജോലി ഏൽപ്പിക്കുവാൻ യഹോവ എപ്പോഴും നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ കാരണമെന്താ? ദൈവത്തിൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വാക്ക് അവൻ അനുസരിച്ചില്ല, അതുകൊണ്ടാണ് അവനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. എന്നാൽ അതിന് പകരം അഭിഷേകം ചെയ്യുവാൻ പ്രവാചകനെ അയക്കുന്ന യഹോവ ഇശായിയുടെ മക്കളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. യഹോവയുടെ നോട്ടം മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് 1 ശമൂവേൽ 16:7 കാണാം. ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പ് അതുതന്നെയാണ്. മനുഷ്യന്റെ നോട്ടത്തിൽ ബാലിന്റെ ആരാധകനെ തിരഞ്ഞെടുത്തതെന്തിന് എന്നൊരു ചോദ്യം വരാം. മനുഷ്യന്റെ കണ്ണിന് മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന വിചാരങ്ങളല്ല യഹോവയുടെ നോട്ടവും യഹോവയുടെ ഹൃദയത്തിലെ ചിന്തയും. യഹോവ നോക്കിയത് ഇസ്രായേലിനെ രക്ഷിപ്പാൻ ഒരു വിശ്വസ്തനെയാണ്. ഈ വിശ്വസ്തനായ ഗിദെയോനെ തിരഞ്ഞെടുത്ത യഹോവ അവനോട് പറയുന്നത്, ഇപ്പോഴുള്ള ബലത്തോടെ പോകുക, യജമാനെ എനിക്കത് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവനിൽ നിന്ന് ഉയർന്നപ്പോൾ, ഇപ്പോഴുള്ള ബലത്തോടെ പോക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ടത് കഴിയുമോ, ഞാനത് ചെയ്യുമോ. ആ ഭയം നിങ്ങളെ വേട്ടയാടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഗിദെയോനോട് പറഞ്ഞ വാക്ക്, ഇപ്പോഴുള്ള ബലത്തോടെ പോകുക. നിനക്കിപ്പോ എത്രത്തോളം ശക്തിയുണ്ട് അതൊന്നും യഹോവ ചോദിക്കുന്നില്ല. നിനക്കിപ്പോ എന്തുണ്ട്? നിനക്കിപ്പോ ഉള്ള കഴിവ് മതി, പക്ഷെ ആശ്രയം യഹോവയിലായിരിക്കണം. ഇപ്പോഴുള്ള ബലത്തോടെ പോകാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവ കൂടെയുണ്ടെങ്കിൽ നിന്റെ ശക്തിക്ക് അവിടെ ഒരു വിലയുമില്ല. നിനക്ക് ശക്തി തരുന്നത്, നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് യഹോവയാ. ഭയത്തിനവിടെ ഒരു സ്ഥാനവുമില്ല. യഹോവ നിന്റെ കൂടെയുണ്ടെങ്കിൽ ഭയം ഓടിപ്പോകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ യഹോവയുടെ വാക്കുകളെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെയും മുമ്പോട്ട് കൊണ്ടുപോവുക. പക്ഷേ യഹോവ നിങ്ങളോട് കൂടെ വരണമെങ്കിൽ യഹോവ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് പുറപ്പെടും മുമ്പ് അവൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. പലപ്പോഴും പലർക്കും തെറ്റുപറ്റുന്നത് അവിടെയാ. എല്ലാവർക്കും ചുമതലകൾ ഏൽപ്പിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഇഷ്ടമാ. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന് പുറപ്പെടും മുമ്പ് യഹോവ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കേട്ടാ മാത്രം പോരാ, കേൾക്കുന്ന കാര്യം അനുസരിക്കുകയും വേണം. യഹോവ ഗിദെയോനോട് പറഞ്ഞ കാര്യം അവൻ അനുസരിക്കാൻ പ്രയാസമുള്ളതാ, പക്ഷെ അവൻ അനുസരിച്ചു. അവനോട് പറഞ്ഞത് എന്താ? നിന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളയുക, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയുക, അതിന്റെ വിറകുപയോഗിച്ച് ഈ ദുർഗത്തിന്റെ മുകളിൽ നിയമപ്രകാരം തന്നെ യഹോവയ്ക്ക് യാഗം കഴിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:25-28 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. യാഗം കഴിക്കേണ്ട കാള പോലും ഏത് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. അനുസരിപ്പാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പോലും ഗിദെയോൻ അതനുസരിച്ചു. അതിനാൽ അനുസരിച്ചവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അനുസരിച്ചവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ യഹോവ പറയുന്ന പ്രവൃത്തി അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ പോലും യഹോവ എന്ത് പറഞ്ഞാലും ഒരു മാറ്റവുമില്ലാതെ അതനുസരിച്ചാൽ നിശ്ചയമായും നിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വരും, അതായത് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വചനം പറയുന്നു നിനക്ക് ശക്തി ലഭിക്കും. ആത്മാവുള്ളിലുള്ളവന്റെ മേൽ ശക്തി പകരും. ആ ശക്തി വന്നാൽ യഹോവ നിന്നെ യുദ്ധത്തിനാണോ അയക്കുന്നത്, ആ യുദ്ധത്തിൽ നീ നിശ്ചയമായും ജയിച്ചിരിക്കും. ഗിദെയോന്റെ ജീവിതത്തിലും അതാ നടന്നത്. അവനൊരു കൃഷിക്കാരനാ, അവന് യുദ്ധം അറിയുകയില്ല. എന്നാൽ യഹോവയുടെ ആത്മാവ് അവന്റെ കൂടെ മേൽ വന്നപ്പോൾ മിദ്യാന്യ സൈന്യത്തെ തലപൊക്കാത്ത വിധത്തിൽ ഇസ്രായേൽ മക്കൾ കീഴടക്കുവാനിടയായി. യഹോവ കൂടെയിരുന്ന് അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഗിദെയോന്റെ കാലത്ത് 40 സംവത്സരം ദേശം സ്വസ്ഥത അനുഭവിച്ചു. അപ്പൊ ഓർക്കുക, ഗിദെയോന് യഹോവയുടെ വാക്ക് അനുസരിച്ചപ്പോൾ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ മാത്രമല്ല, യഹോവ ആർക്കു വേണ്ടി അവനെ അയച്ചോ അവരും സ്വസ്ഥത അനുഭവിക്കാൻ കാരണമായി. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് വിശ്വസ്തരായി ജീവിക്കുക. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. ഒരിക്കൽ കൂടി, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. ഇത് മറക്കരുത്. വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്ന ദൈവം നമ്മളെ കണ്ടെത്തുവാൻ, നിങ്ങളെ കണ്ടെത്തുവാൻ ഇടയാകട്ടെ. കണ്ടെത്തിയാൽ അവനേൽപ്പിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുക. യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, അങ്ങ് ഞങ്ങളെ കണ്ടെത്തുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് പറയുന്ന ജോലികൾ അനുസരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ചില പാരമ്പര്യങ്ങളെ തകർക്കുവാൻ ധൈര്യം ഞങ്ങൾക്ക് അവിടുന്ന് തന്ന് അനുഗ്രഹിക്കണമേ. വ്യവസ്ഥ പ്രകാരം, അങ്ങയുടെ ഹിതപ്രകാരം യാഗമർപ്പിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഞങ്ങൾ കുടുംബമായി സ്വസ്ഥത അനുഭവിക്കാൻ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, പുതുവർഷം വിശ്വസ്തരായി വിശ്വസ്തനെ നോക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.